ബാറയ്ക്കുമോർ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും. ആദ്യം നിലനിന്നേറ്റം തന്നെ അമീൻ. നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദൈവം പരിശുദ്ധൻ 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 സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിഹാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് ഒരു കുരിശിപ്പെട്ടവനെ ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഉപകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവ് ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ദുരത്നമായ നമ്മുടെ കർത്താവായ യേശുവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചിന്തപ്പുള്ളതെ ഓർത്ത് അറിയുമേ തമ്പുരാന്റെ അമ്മേ. പാപികളായ ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തുംബേക്ഷണമേ. അമീൻ. പറിക്കുമോർ, ഞങ്ങൾ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയതാവേ, അവിടുന്ന് കാരുണ്യവാനും സ്നേഹ സ്വരൂപനുമാകിയാൽ നന്ദിയോടെ സ്മരണം ചെയ്യും. എന്റെ കൃപയാൽ ഒരു സ്വയം സന്ധിയിൽ കൂടി എന്റെ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തി കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുമനപ്പെട്ട കർത്താവെ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷ അടിയങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതുവരെ ഞങ്ങളെ നടത്തിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ അകവാസവും തുടർന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അടിയങ്ങൾ അവിടുത്തെ പറ്റി കൂടുതലായിട്ട് അറിയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുകയാണ്. തിരുവചനം കർത്താവേ അത് ധ്യാനിപ്പാൻ തക്കവണ്ണമുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണം. അവിടെ നിന്നാണല്ലോ സകലവും ഞങ്ങൾക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്നുവല്ലോ. ദൈവമായ കർത്താവേയും അമ്മയേസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി വിശദീകരിക്കണം. പ്രത്യേകിച്ച് അടിയങ്ങളുടെ ഈ വർഷത്തെ പഠന കാര്യങ്ങൾ അടിയങ്ങൾ ഏകദേശം ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്ന സമയം. നാളിതുവരെയും നടത്തിയ ദൈവകൃപയെ ഞങ്ങൾ ഓർക്കുന്നു. എന്റെ അനുഗ്രഹം തുടർന്നും ഞങ്ങൾ എവിടെയായിരുന്നാലും കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരെ കേവലം കർത്താവെ ഒരു പഠന ക്ലാസ് എന്നതിനേക്കാൾ ഉപരി നിന്റെ വചനത്തിൽ നിന്നാണല്ലോ അത് ഞങ്ങൾ ധ്യാനിക്കുന്നത്. അതെപ്പോഴും കർത്താവെ അത് പഠിക്കുകയാണെങ്കിലും ധ്യാനിക്കുകയാണെങ്കിലും എല്ലാം അത് ഇരുവായുത്തിലുള്ള ഈ ഒരു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഞങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമുണ്ടാക്കുന്നതാണെന്ന് എബ്രായ ലേഖനത്തിലെ പറ്റി പഠിച്ചതുപോലെ ദൈവകരുണയാൽ നിറയ്ക്കണമേ. വചനമയച്ച് നിന്റെ മക്കളെ സൗഖ്യമാക്കണമേ. അനേകരി ഇന്ന് മാനസിക പ്രയാസത്തിലിരിക്കുന്നവരുണ്ട് കർത്താവ്. കുടുംബത്തിലോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തോ താങ്കൾ ഏർപ്പെടുന്ന ഇടങ്ങളിലോ ഒക്കെ സമാധാനം ലഭ്യമാകാതെ ഇരിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ഹൃദയങ്ങളോട് അവിടെ നിന്ന് ഇടപെടണം. എന്റെ വചനമാണല്ലോ ശുശ്രൂഷിക്കപ്പെടുന്നത്. ദൈവാത്മാവിനെ അയച്ച് എന്റെ വചനത്തെ അയച്ച് കർത്താവേ ഞങ്ങളെല്ലാവരെയും സൗഖ്യമാക്കണമേ എന്ന് പ്രത്യേകമാണ്. ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും ശക്തിക്കപ്പുറമായിരിക്കുന്ന പരീക്ഷകളും എല്ലാം ദൈവത്തിന് വിനർപ്പിക്കണം. സർവവിധ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. MMBS അഖില മലങ്കര അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് അടിയങ്ങളുടെ ഭദ്രാസനത്തിലുള്ള പ്രവർത്തനങ്ങളെയും തിരുവും ഭാവി അർപ്പിക്കുന്നു. തിരുമേനിയെ നന്ദിയോടെ ഓർക്കുന്നു. അതിലെ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ തിരുവും ഭാവി സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെയും ശിശുമാരെയും ഈ MMBS എല്ലാ പ്രവർത്തനങ്ങളും സംബന്ധിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പഠന ക്ലാസ് സംബന്ധിക്കുന്നവര്, ഇതിന് നേതൃത്വം നൽകുന്നവര്, പ്രത്യേകിച്ച് ഭദ്രാസന തലത്തിലുള്ള നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നുണ്ട്. കൃപയാൽ നിറയ്ക്കണമേ അനുഗ്രഹിച്ചു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രിയ ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവകൃപയാൽ നമ്മളുടെ പഠന ക്ലാസിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ വർഷത്തെ നമ്മുടെ സിലബസ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ളത് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടിയേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമായിരിക്കുന്ന സിലബസ് ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഇന്നിവിടെ അവസാനിക്കുന്നു. കൃത്യമായി പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ പറ്റി, ക്രിസ്തു ദൈവത്തെ പറ്റി, ഹോളി ട്രിനിറ്റിയെ പറ്റി, പ്രത്യേകിച്ച് പിതാക്കന്മാരൊക്കെ വളരെ അഗാധമായ ജ്ഞാനത്തോടുകൂടി എഴുതിയിരിക്കുന്ന കാര്യം, പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലേക്കൊന്നും അധികം കടന്നു പോകാതെ ചില വേദപുസ്തകത്തിൽ നിന്ന് വളരെ നമുക്ക് പരിചിതമായിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെ, ചില ഉപമകളിലൂടെ, ഉപമാനങ്ങളിലൂടെയൊക്കെ പിതാവാം ദൈവത്തെ പറ്റിയും പുത്രനാം ദൈവത്തെ പറ്റിയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രത്യേകമായിട്ട് കണ്ടു. തൃത്വ ദൈവം എന്താണെന്ന് കണ്ടു, പിതാവിന്റെ സ്ഥാനം എന്താണ്, പുത്രൻ എങ്ങനെയാണ് ദൈവമായി തീരുന്നത്. പിന്നെ വേദപുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള വേദത്തെളിവുകൾ മാത്രം, മറ്റു വലിയ ഇതെല്ലാം തിയോളജിക്കൽ സിഗ്നിഫിക്കൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദത്തെളിവുകൾ തന്നെയാണ്. അതിൽ നിന്നാണ് എല്ലാ ദൈവശാസ്ത്രങ്ങളും പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം വളരെ ലളിതമായി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ, പിതാവും പുത്രനും ദൈവമാണെന്നുള്ളത് സംശയലേശം എന്നീ നമ്മൾ തെളിയിക്കപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ ജെഹോവാസ് വിറ്റ്നസ് അല്ലെങ്കിൽ റസൽ മതക്കാരെന്നറിയപ്പെടുന്ന ജെഹോവാ സാക്ഷികളുടെ ചില തെറ്റായ പഠിപ്പിക്കലുകൾ, അവരുടെ ചിന്തകളെ പറ്റിയൊക്കെ ഇൻട്രൊഡക്ഷന്റെ സമയത്ത് നമ്മൾ കാണുകയൊക്കെ ചെയ്ത് ഇന്നും തുടർന്നും നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി കാണാം. ഇനി അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തൃത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, സ്ഥാനം എന്നിവ വേദപുസ്തക വാക്യങ്ങൾ മാത്രം വളരെ സരളമായും ലളിതമായും നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് തുടർന്നുള്ള പാഠഭാഗത്തിന്റെ ക്രമീകരണം നമുക്കതിലേക്ക് കടക്കാം. നമ്മൾ കണ്ടു നിർത്തിയത് പിതാവാം ദൈവം, പുത്രനാം ദൈവം, പുത്രൻ ദൈവം തന്നെയാണ്. അല്ലാതെ ഹോവാസ് വിറ്റ്നസ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റാരും മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത് പോലെ, ഹീസ് നോട്ട് ഓൺലി നോട്ട് എ ക്രിയേഷൻ. അവര് പറയുന്നത് യേശു ക്രിസ്തു ഒരു സൃഷ്ടി മാത്രമാണ്, പിതാവിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്, ദൈവമല്ല എന്ന് പറയുകയാണ്. അതിനെതിരെയുള്ള വേദത്തെളിവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. പരിശുദ്ധാത്മാവിനെ പഠിക്കുന്നു. ഉപദേശി തുടർന്ന് പറയുകയാണ്, ശരി, ഇതുവരെ അന്നമ്മ പറഞ്ഞത് പിതാവിനെയും പുത്രനെയും കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അന്നമ്മ പറഞ്ഞു, പറയാം. പൗലോസ്ലീഹ ലേഖനങ്ങൾ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെയാണ്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ അത് കാണാം എന്നുള്ളത് അന്നമ്മ പറയുക. 2 കൊരിന്ത്യർ 13:14 ഒന്ന് വായിക്കാമോ?
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
ഇതാ ഡോക്സോളജി, ഇതാ ഇതാണ് നമ്മളെല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ചൊല്ലുന്ന ആശീർവാദം. ഇത് തന്നെയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗവും അകവാസവും. വിവിധ തരങ്ങളിൽ, പക്ഷേ ഈ അകക്കാമ്പ് നഷ്ടപ്പെട്ടു പോകാതെ വിവിധ തരങ്ങളിലാണ് ഏറ്റവും അവസാനത്തെ ആശീർവാദമായി നമ്മൾ പറഞ്ഞ് ക്രിസ്തു ദൈവത്തിന് സ്തുതി അർപ്പിച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോ അത് അന്നാമ കാണിച്ചു കൊടുത്തു. കൂടാതെ 1 കൊരിന്ത്യർ 1:3 കൂടെ ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 1:3.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
ഇങ്ങനെയുള്ള ആശീർവാദങ്ങൾ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ അഭിസംബോധന ചെയ്തിട്ടുള്ള ആശീർവാദങ്ങള് അന്നാമ എടുത്തു കാണിച്ചു. ഉപദേശിച്ചു, അതുകൊണ്ടെന്താണ്? അന്നാമ പറഞ്ഞു, ഏകദൈവത്തിലുള്ള 3 ആളത്വങ്ങളെയാണ് ഏകത്വത്തിലെ തൃത്വമെന്നോ തൃത്വത്തിലെ ഏകത്വമെന്നോ പറയുന്നത്. ഉപദേശിയുടെ മറുപടി, പരിശുദ്ധാത്മാവിന് തൃത്വത്തിലുള്ള സ്ഥാനം എന്താണ്? ഉടനെ അന്നാമ മറ്റൊരു വേദഭാഗം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മള് നേരത്തെ കണ്ട ഒരു വേദഭാഗമാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു വേദഭാഗമായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം, ചാപ്റ്റർ നമ്പർ 48, ഐസയ 48:16, 16-ാം വാക്യം ഒന്ന് വായിച്ച്.
നിങ്ങൾ അടുത്തു വന്ന ഇത് കേൾക്കുകയും ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവ കാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു.
അവിടെ പറയുന്ന കാര്യം, ഞാൻ അതിന്റെ ഉത്ഭവ കാലം മുതൽ ഞാൻ അവിടെയുണ്ട്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇത് ഹോളി ട്രിനിറ്റിയുടെ വളരെ വ്യക്തമായ ഒരു വാക്യമാണ്. പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവ കാലം മുതൽ ഞാൻ അവിടെയുണ്ട്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ്, യഹോവ എന്ന് അവകാശപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു യഹോവയാണ്, ഒരു യഹോവയാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുത്രനാം യഹോവയാണ്, യഹോവയായ പുത്രനാണ്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അതിന്റെ ഉത്ഭവ കാലം മുതൽ അവിടെയുണ്ട്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. അതായത് മറ്റൊരു യഹോവയായ കർത്താവ്, അത് പിതാവാണ്. ആ യഹോവയായ കർത്താവ് എന്നെ, എന്നെ എന്ന് വെച്ചാൽ ഞാൻ ആരാ? ഞാൻ യഹോവയാണ്, പുത്രനായ യഹോവയാണ്. എന്നെയും തന്റെ ആത്മാവിനെയും, പിതാവിന്റെ ആത്മാവും ഉണ്ട്. അപ്പം പിതാവുണ്ട്, അയച്ചവനുണ്ട്, അയക്കപ്പെട്ടവനുണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം യഹോവ എന്ന് തന്നെയാണ്. ഈ 48-ാം അധ്യായം നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് അവൻ പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഉത്ഭവ കാലം മുതൽ ഞാൻ അവിടെയുണ്ട്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഈ ഞാൻ യഹോവയാണെന്ന് 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 17-ാം വാക്യം എന്താ?
ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പ് കാരണമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഹോവയാ, പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പ് കാരണമായ റെഡീമർ. നമുക്കറിയാം പുത്രനാണ് വീണ്ടെടുപ്പുകാരൻ. ആ വീണ്ടെടുപ്പുകാരനായ യഹോവ, ആ വീണ്ടെടുപ്പുകാരനും യഹോവയാ. ഇവിടെ കൃത്യമായി പറഞ്ഞു, എന്നെ അയച്ചു, യഹോവയായ കർത്താവ് എന്നെ അയച്ചു, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവയാണ്, പരിശുദ്ധാത്മാവിനെ അയച്ചു. അപ്പോൾ ഐ ആം ദ റെഡീമർ, യഹോവ ഹു സെൻഡ് മീ. അപ്പോ എന്നെ അയച്ച യഹോവ, വീണ്ടെടുപ്പുകാരനായ യഹോവ, എന്റെ പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമാണെന്ന് അന്നാമ പറഞ്ഞു കൊടുക്കുക. 48-ാം അധ്യായം 3-ാം വാക്യം, 5-ാം വാക്യം, 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഒക്കെ ഈ യഹോവയായ ദൈവമായി അറിയപ്പെടുന്ന പുത്രനാണ് ഇത് പ്രസ്താവിക്കുന്നത്. പുത്രനായ യഹോവയാണ് അത് പ്രസ്താവിക്കുന്നത് എന്ന് പറയുക. ആ വാക്യങ്ങളൊന്ന് വായിച്ചു വെക്കൂ. വായിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്, ഈ പറയുന്ന യഹോവ, അയക്കപ്പെട്ട യഹോവ, പുത്രനാം യഹോവയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ വാക്യങ്ങൾ വായിപ്പിക്കുന്നത്. 3-ാം വാക്യം വായിച്ചു.
പൂർവകാര്യങ്ങളെ ഞാൻ പണ്ടു തന്നെ പ്രസ്താവിച്ചു, അവ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു, ഞാൻ അവയെ കേൾപ്പിച്ചു, പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു, അത് സംഭവിച്ചിരിക്കുന്നു.
അപ്പൊ പൂർവകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു. യഹോവ പറയുക, ഏതാ യഹോവ? പുത്രനാമ യഹോവ പറയുക. പൂർവകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു എന്ന ഈ സംഭവം, ഈ 48-ാം അധ്യായത്തിൽ അരളി ചെയ്യുന്നതെല്ലാം പുത്രനായ യഹോവയുടെ ആത്മാവാണ്, യഹോവയാണ്. എന്നാൽ തന്നെ അയച്ച മറ്റൊരു യഹോവയെ പറ്റി പുത്രൻ 16-ാം വാക്യത്തിൽ പറയുന്നുമുണ്ട്. അതാണ് പിതാവ്, തന്നെ അയച്ചത് പിതാവാണ്. ഈ അധ്യായം മുഴുവൻ അരളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുത്രനായ യഹോവയാണ്, തന്റെ ആത്മാവിനെ, എന്നെ അയച്ചു, തന്റെ ആത്മാവിനെ അയച്ചു എന്ന് പറയുമ്പോൾ അതാണ്. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് ഇത് കളയരുതേ, ഇവിടെ മാർക്കർ വെച്ചിട്ട് 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് പോണം.
യഹോവ എന്റെ കർത്താവിനോട് അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക.
യഹോവ എന്റെ കർത്താവിനോട് അരളി ചെയ്യുന്നത്, ദാവീദ് പറയുക, യഹോവ എന്റെ കർത്താവ്. ഇത് യേശുക്രിസ്തു പിന്നീട് പല പ്രാവശ്യങ്ങളിലെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. യഹോവ, പിതാവായ യഹോവ, എന്റെ കർത്താവ്. എന്റെ കർത്താവ് എന്ന് പറയുന്നത് ദാവീദിന്റെ വംശത്തിൽ പിന്നീട് പിറക്കാൻ പോകുന്ന മെസ്സിയായ ക്രിസ്തു യേശുവിനെ പറ്റി പറയുക. ലോർഡ്, എന്റെ മൈ ലോർഡ്, എന്റെ കർത്താവ്. ദാവീദ്, അപ്പനായ ദാവീദ് തന്നെ തന്റെ വംശത്തിൽ വന്ന് പിറക്കാനിരിക്കുന്ന പുത്രനെ പറ്റി കർത്താവ് എന്ന് വിളിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ്, പിതാവായ യഹോവയുണ്ട്, പുത്രനായ യഹോവയുണ്ട്. പുത്രനായ യഹോവയാണ് യെശയ്യാവ് 48-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത് എന്ന് കാണുക. 5-ാം വാക്യം വായിച്ച്.
എന്റെ വിഗ്രഹം അവയിൽ ചെയ്തുവെന്നും എന്റെ വിഗ്രഹവും
ഞാൻ അറിയുകൊണ്ട് ഞാൻ
പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു.
ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു. ഈ പറയുന്ന യഹോവയാ ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു. ഞാൻ നേരത്തെ മുതലേ ഉള്ളതാ എന്ന് പുത്രനാമ യഹോവ പറയുകയാ. വീണ്ടും 11 മുതൽ 15 വരെ വാക്യങ്ങൾ വായിച്ചു. അപ്പോ അത് കൂടുതൽ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവും.
എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എന്റെ മഹത്വം മറ്റൊരിക്കലും കൊടുക്കേയില്ല. യാക്കോബെ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേല്, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു.
ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുള്ളതിന്റെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഞാനാകുന്നു. അതായത് അവസാന പുസ്തകം 22:13 ഞാൻ വായിച്ചോളാം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദ്യവും അന്തവുമാകുന്നു എന്ന് യേശുക്രിസ്തു ആ പ്രവചനം പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. റവലേഷൻ 22:13 നമ്മൾ കാണുന്നുണ്ട്. ബാക്കി വായിച്ചു.
എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുകയും അവയിൽ ആർ ഇത് പ്രസ്താവിച്ചു? യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ സുഖബലവും അനുഷ്ഠിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവന്റെ വഴിയെ സാധ്യമാക്കും.
നോക്കൂ, ഇവിടെ അരുളി ചെയ്യുന്ന പുത്രനായ യഹോവ പറയുകയാ, എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമുണ്ട്. എന്റെ കൈ പുത്രൻ അവകാശപ്പെടുക. അപ്പൊ എന്നെ അയച്ച് വേറൊരു യഹോവയുണ്ട്, പക്ഷെ എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്ന് പറഞ്ഞാൽ പിതാവിനോടൊപ്പം പുത്രനും കോ ക്രിയേറ്ററാണ്. അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നാണ് സൃഷ്ടി നടത്തുന്നത്. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ട്, എന്റെ വലം കൈ ആകാശത്തെ വിളിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയ്ക്ക് ഉളവായി വരുന്നു. നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുകയും എന്നിട്ട് പറയുകയാ, താഴോട്ട് വരുമ്പോൾ പറയുക 16-ാം വാക്യം, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ 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 ക്ലിയർ ആണ്. പുത്രനാം ദൈവം, പുത്രൻ ദൈവം തന്നെയാണ്. ആ യഹോവ പുത്രൻ തന്നെയാണ്. ആ യഹോവ ആത്മാവ് തന്നെയാണ്. ആത്മാവ് ദൈവമാണ്. ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നാണ് സൃഷ്ടി സാധ്യമാക്കിയതെന്നുള്ളത് ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ടെങ്കിൽ തന്നെയും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണ് യെശയ്യാപ്രവചനം 48-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. വീണ്ടും ഇതിനകത്ത് പറയുന്നത് വാക്യങ്ങൾ യഹോവയാം ദൈവമായി അറിയപ്പെടുന്ന ഞാൻ 16-ാം വാക്യത്തിൽ യഹോവയായ കർത്താവിനെ അയക്കപ്പെട്ട യഹോവയാണെന്ന് തെളിയുന്നു. യഹോവയായ കർത്താവ് യഹോവയായ എന്നെയും തന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ഇവിടെ യഹോവ, യഹോവയാൽ അയക്കപ്പെട്ട യഹോവ, യഹോവയുടെ ആത്മാവ്, ഇങ്ങനെ മൂന്ന് ആളുകളെ ഈ ഒരു വാക്യത്തിൽ കാണുന്നു. യഹോവയാം ദൈവത്തിലുള്ള ഈ തൃത്വ രഹസ്യത്തെ കുറിച്ച് ഉപദേശിക്ക് എന്ത് പറയാനുണ്ട് എന്ന് അന്നാമ മറുപടിയില്ലാത്ത വിധം ചോദിക്കുകയാണ്. ഉണ്ണ ഉപദേശി പറഞ്ഞു, ഈ വാക്യത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇതിനിങ്ങനെ ഒരർത്ഥമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അന്നാമ്മ പറഞ്ഞു, വളരെ സന്തോഷം. ഞാൻ പറയട്ടെ, ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4:24 വായിച്ച് ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് ദൈവമാ, ആത്മാവ് ദൈവമാണെന്നുള്ള വാക്യം നമുക്ക് ഇനി വായിക്കാം. അപ്പൊ ദൈവം ആത്മാവാണെന്ന് പറഞ്ഞാൽ യഹോവ പിതാവായ യഹോവ ദൈവമാണ്, പുത്രനായ യഹോവ ദൈവമാണ്, പരിശുദ്ധാത്മാവായ യഹോവ ദൈവമാണ്. ദൈവം ആത്മാവാകുന്നു, ഇതെല്ലാം ഒന്നിച്ചു കിടക്കുന്നതാണെന്നുള്ളതാ. 2 കൊരിന്ത്യർ 3:17 വായിച്ച്
കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്.
കർത്താവ് ആത്മാവാകുന്നു ഉണ്ടോ? കർത്താവ് ആത്മാവാകുന്നു. ഇനിയും 2 കൊരിന്ത്യർ 3:18 വായിച്ച് 18 അടുത്ത വാക്യം.
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി
ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി നമ്മുടെ പ്രധാന ഊന്നൽ അവിടെ ആത്മാവാകുന്ന കർത്താവ്. അപ്പോൾ ദൈവം ആത്മാവാണ്, കർത്താവ് ആത്മാവാണ്, ആത്മാവ് കർത്താവാണ്. മനസ്സിലായോ? അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണെന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുക. ദൈവം ഈസിക്കൽ ടു കർത്താവ്, ഈസിക്കൽ ടു ഹോളി സ്പിരിറ്റ്, ആത്മാവ് എന്ന് വ്യക്തമാകും. അതുകൊണ്ട് ആത്മാവ് ദൈവമാകുന്നു, പിതൃത്ര പരിശുദ്ധാത്മാവാകുന്ന ഈ ത്രിയേക ദൈവം ഏകനാകുന്നു. ഈ ത്രിയേകത ഏകദൈവമാണ്. അപ്പം ദൈവത്വത്തിൽ ഈ മൂന്നാളത്വങ്ങൾ ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവർക്ക് മൂന്ന് പേരും ദൈവത്വം ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനി ത്രിയേക ദൈവമാണ്, ഏകദൈവമാണ്. എന്നാൽ ഇത് മൂന്ന് ആളത്വങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഏകദേശം അതുകൊണ്ട് നമ്മളാണ് പറയുന്നത് യൂണിറ്റി ഇൻ ട്രിനിറ്റി ആൻഡ് ട്രിനിറ്റി ഇൻ യൂണിറ്റി എന്ന് പറയുന്നത്. യോഹന്നാൻ 5:44 വായിച്ച് സെയിന്റ് ജോൺ 5:44
തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക്
ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ഏക ദൈവം, അപ്പോൾ ദൈവം ഏകനാണ്. മൂന്ന് ആളത്വങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ദൈവം ഏകനാണ്. അപ്പോൾ ഏക ദൈവം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ മൂന്ന് ആളത്വങ്ങളുമുണ്ട്. മൂന്ന് ആളത്വങ്ങളും ഉള്ളത് കൊണ്ട് അത് ബഹുദൈവമല്ല എന്ന് പറയുക. ഇനി 1 കൊരിന്ത്യർ 8:4 4-6 നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ഒന്നുകൂടെ വായിച്ചു. ഇത് നല്ല വാക്യമായതുകൊണ്ട് വീണ്ടും 4-6 1 കൊരിന്ത്യർ 8:4-6
അവർ വളരെ താല്പര്യത്തോടെ തങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് നീരെയും സ്വമേധമായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേശത്തിനൊത്തവണ്ണവും ഞങ്ങൾക്കും ഏൽപ്പിച്ചു.
8:4-6 ഓക്കെ 8:1
വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു.
ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. അപ്പോ ഏക ദൈവത്തെ പറ്റി പറയുക. ബാക്കി വായിച്ച്
പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ.
പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അനേകർ പറയുന്നുണ്ട് ബഹുദൈവ വിശ്വാസത്തെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് പിതാവായ ഏക ദൈവമേ ഉള്ളൂ. എന്നാൽ ബാക്കി അതിന്റെ വിശദീകരണം താഴോട്ട് പറയുക. ബാക്കി
അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരവും നാമും ആകുന്നു.
എല്ലാവരിലും ഈ
അറിവില്ല.
എന്നാൽ എല്ലാവരിലും അറിയില്ല. ഏതാ അറിവ്? അറിവെന്ന് പറയുന്നത് പിതാവാം ദൈവമുണ്ട്, യേശു ക്രിസ്തു എന്ന കർത്താവുമുണ്ട്. ഏക ദൈവം തന്നെയാണ്, പക്ഷെ യേശു ക്രിസ്തു എന്ന കർത്താവ് അതിൽ ഉൾപ്പെട്ടതാണ് എന്ന് പൗലോസ് ലീഹ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ കൃത്യമായിട്ട് പറയുകയാണ്. വീണ്ടും നമുക്ക് വായിക്കാവുന്നതായ വേദഭാഗമാണ് പുറപ്പാട് 3:14. പുറപ്പാട് പുസ്തകം 3:14.
അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു.
ആ, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐആം വാട്ട് ഐആം എന്ന് പറയുക. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയാം. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും ഏകദൈവമാണ് എന്ന് ശ്രദ്ധിച്ചു വരിക. യോഹന്നാൻ 8:57 58 കൂടെ ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 8:57-58.
യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി.
ആ, അബ്രഹാം ഒക്കെ ജനിക്കുന്നതിന് മുമ്പേട കുഞ്ഞുങ്ങളെ ഞാനുണ്ടെന്ന് യേശു ക്രിസ്തു പറയുക. കണ്ടോ, അപ്പോൾ യേശു ക്രിസ്തു പിതാവാം ദൈവത്തോട് ചേർന്നുണ്ട്. അങ്ങനെയാ യഹൂദന്മാർ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവൻ ദൈവമാണെന്ന് സ്വയം പറഞ്ഞു എന്നായിരുന്നു. ഇപ്പോഴും യേശു ക്രിസ്തു ദൈവമാണെന്ന് യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല, യഹോവാസ് വിറ്റ്നസ് അംഗീകരിക്കുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. അബ്രഹാമിനൊക്കെ എത്രയോ കാലഘട്ടം മുമ്പേ പിതാവാം ദൈവത്തോട് താൻ ചേർന്നിരുന്നു എന്ന് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം തന്നെ നമുക്കിവിടെ കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തൃത്വവും തൃത്വത്തിലെ ഏകത്വവും ശരിയും സത്യവുമാവും. ഏകനായ യഹോവയായ ദൈവം പിതാവാണ്. റോമർ 15:15 വായിക്കാമോ? 15:5.
എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്
ദൈവം പിതാവാണ്. പിതാവായ ദൈവത്തെ, ഇപ്പൊ പിതാവ് എന്ന് പറയുന്നത് ദൈവമാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണുന്നു. പിതാവ് ദൈവമാണ്. ഇനി 1 യോഹന്നാൻ 5:10 വായിച്ച്.
ദൈവപുത്രനെ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്.
പുത്രനാണ്, പുത്രൻ ദൈവമാണ്. അപ്പൊ പിതാവ് ദൈവമാണ്, ദൈവപുത്രൻ, പുത്രൻ ദൈവമാണ്. ഏഴെട്ട വാക്യങ്ങൾ കൂടെ വായിച്ചതിന്റെ ഏഴെട്ട വാക്യങ്ങൾ.
ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ.
ആ ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ എന്നുള്ളത് നമ്മളോട് കാണും. നേരത്തെ നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷ് വേർഷനിൽ നമ്മള് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരുടെ സാക്ഷ്യമാണെന്നുള്ളത് കിംഗ് ജെയിംസ് വേർഷനിൽ നിന്ന് ഫോർ ദെയർ ആർ ത്രീ ദാറ്റ് ബെയർ റെക്കോർഡ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, ആൻഡ് ദീസ് ത്രീ ആർ വൺ എന്നുള്ളത് കിംഗ് ജെയിംസ് വേർഷനിൽ നിന്ന് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ കൃത്യമായിട്ട് കിടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്നുള്ളത് സംശയമില്ല. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാനായിട്ട് പാടില്ല കേട്ടോ. നിങ്ങൾ എനിക്കിവിടെ ഇതിനകത്ത് ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വെച്ചിട്ട് ഈ യഹോവാസ് വിറ്റ്നസിനെ നിങ്ങൾ വീട്ടിൽ കയറ്റി കാത്തു കൊടുക്കരുത്. അവർ പാമ്പ്ലെറ്റുമായിട്ട് വരുമ്പോ പിന്നെ അവർക്ക് കുശലം പറയരുത്. വേദപുസ്തകത്തിൽ ഞാൻ ആ വാക്യങ്ങൾ തെളിയിച്ചു തരാം. ദയവീ ഇത് കേട്ടിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അവർ ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ നിഷേധിക്കുന്നവരാ. അവർ വീട്ടിൽ കയറ്റാൻ പാടില്ല. വാക്യങ്ങൾ വായിച്ചു. ഒന്ന് യോഹന്നാൻ 5:5.
യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ?
യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. അവര് വിശ്വസിക്കുന്നില്ല. ക്രിയേഷൻ ആണെന്നാ പറയുന്നത്, ഒരു സൃഷ്ടിയാണെന്നാ പറയുന്നത്. ദൈവത്വം യേശു ക്രിസ്തുവിനുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നില്ല. ഒന്ന് യോഹന്നാൻ 4:3 വായിച്ചു.
യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല.
അപ്പൊ യേശുവിനെ സ്വീകരിക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നില്ല. അവർ സ്വീകരിക്കുന്നത് എങ്ങനെ? അവര് ദ പെർഫെക്റ്റ് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ യേശുവിനെ ദൈവമായിട്ട് സ്വീകരിക്കണം, അല്ലാത്തതും ദൈവത്തിൽ നിന്നുള്ള ആത്മാക്കളല്ല. ഈ പ്രധാനപ്പെട്ട ഒരു വാക്യം 2:22, ഒന്ന് യോഹന്നാനിൽ തന്നെ 2:22.
യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു?
കണ്ടോ, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? ഇത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. വീണ്ടും ഈ കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു അവരെ വീട്ടിൽ കെട്ടരുതെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. 2 യോഹന്നാൻ 10 തിരുമേനി അതെടുത്തപ്പം നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഇല്ലെങ്കിൽ വായിച്ചു. 2 യോഹന്നാൻ 10.
ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനെ കുശലം പറയുകയും വരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ല.
മനസ്സിലായോ സംഭവം? ഇവനെ കയറ്റി വെച്ച് കാത്തു കൊടുക്കരുത്. അവന്റെ പാമ്പറ്റ് വീട്ടിൽ മേടിച്ചു വെക്കരുത്. അതാവശ്യമില്ല. അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് നമ്മൾ കൂട്ടാളികളായിട്ട് തീരുക, ഇത് വളരെ കർശനമായി ആദിമസഭയിൽ എടുത്തിരുന്ന നിലപാടാ. പിന്നെ നമ്മളെന്തിനാ ലീനിയന്റ് ആകുന്ന അവസാനം? ഈ വരുന്നവനെ എല്ലാം പ്രാർത്ഥിക്കുന്നവനെയും തപ്പെ കൈവെക്കുന്നവനെ എല്ലാം കയറ്റി വീട്ടിൽ പ്രാർത്ഥിപ്പിക്കണമെന്നൊന്നും ഇല്ല. ഉടനെ അവൻ ചതിച്ചിട്ട് പോയാൽ പോട്ടെന്നേ. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള തിന്മപ്പെട്ട കാര്യം, യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കാത്ത ഒരുത്തനും വീട്ടിൽ കയറ്റരുത്. വീട്ടിൽ കയറ്റരുത്. അവനോട് കുശലം പറയരുത്. അവന് കാത്തു കൊടുക്കരുത്. അവന്റെ ദുഷ്പ്രവർത്തിക്ക് കൂട്ടാളികളാകരുത്. ഇത് വളരെ കൃത്യമായി തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നതായ കാര്യമാണ്. പുത്രന്റെ ദൈവത്വം പറഞ്ഞപ്പോ ഞാൻ അത് സൂചിപ്പിക്കുകയായിരുന്നു ഇതിനോട് ചേർന്ന്. തുടർന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നതായ കാര്യം എന്താ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്, ദൈവത്തോട് വ്യാജം കാണിച്ചതായിട്ടാ വിശുദ്ധ പൗലോസ് ധരിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 5:3-4 പത്രോസിന്റെ കാര്യം പറയുന്നത്, 3-4 അപ്പോസ്തല പ്രവൃത്തി 5:3-4.
അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താനിന്റെ ഹൃദയം.
അവിടെ വായിച്ചത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും എന്നാ പറഞ്ഞത് അല്ലേ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും. അപ്പൊ വ്യാജം കാണിച്ചാലോട് പരിശുദ്ധാത്മാവിനോട്. തുടർന്ന് വായിച്ചു.
അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു.
അപ്പോൾ വളരെ കൃത്യമായ കാര്യം, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചത്, അവസാനം പറഞ്ഞു നിർത്തിയത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ അത് ദൈവത്തോട് വ്യാജം കാണിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്, ദൈവം ആത്മാവാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇത് യാതൊരു തർക്കങ്ങളും സംശയങ്ങളും അപ്പോസ്തലന്മാരുടെ അടയ്ക്കോ തുടർന്നുള്ള ആൾക്കാരുടെ അടയ്ക്കോ ഇല്ലായിരുന്നു. അതിനുശേഷം വന്ന യഹോവാസ് വിറ്റ്നസ്സുകാരും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുമാണ് യേശു ക്രിസ്തുവിന് ദൈവത്വമില്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്നിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ടും അവിടുന്ന് ഇവിടുന്ന് ചില തട്ടിന്യായങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ വഴിതെറ്റിക്കാനും തുടങ്ങിയത്, അങ്ങനെയുള്ളവരോട് കുശലം പറയരുത്, അവരുടെ ദുഷ്പ്രവൃത്തിക്കാർ അവരെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവരുടെ ദുഷ്പ്രവൃത്തിക്ക് ഓഹരിക്കാരാകരുത് എന്നുള്ളത് തിരുവചനം ഓർപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി അറിയപ്പെട്ട് വ്യാപരിക്കപ്പെടുന്ന ദൈവത്വത്തിലെ മൂന്ന് ആളത്വങ്ങളുടെ അവിഭാജ്യമായ യോജിപ്പിനെയാണ് തൃത്വമെന്നും തൃത്വത്തിലെ ഏകത്വമെന്നും പറയുന്നതെന്ന് ഉപദേശിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അന്നാമ ചോദിക്കുക. അന്ന് ഉപദേശിച്ച് പറഞ്ഞു, അന്നാമേ ഈ വിഷയം എത്ര വിശദമായി ഞാൻ പഠിച്ചിട്ടില്ലെന്ന് സമ്മതിക്കുന്നു. ഇതെല്ലാം പുതിയ അറിവുകളാണ്. പരിശുദ്ധാത്മാവിന് ആളത്വം ഇല്ലെന്നും അതൊരു ശക്തി മാത്രമാണെന്നുമാണ് ഞങ്ങളുടെ ഉപദേശം. അന്ന് അന്നാമ മറുപടി ചോദിച്ചു, പിതാവാം ദൈവത്തിന് ആളത്വം ഉണ്ടോ? ഉപദേശിച്ച് പറഞ്ഞു, ഉണ്ട്. അന്നാമ പറയുക, പരിശുദ്ധാത്മാവിന് ആളത്വമില്ലെങ്കിൽ പിതാവാം ദൈവത്തിനും ആളത്വമില്ലെന്ന് പറയേണ്ടി വരും. കാരണം ദൈവം ആത്മാവാണ്. പിതാവാം ദൈവത്തിന് ആളത്വം ഉണ്ടെങ്കിൽ, ദൈവം ആത്മാവാണെങ്കിൽ ആത്മാവിനും ആളത്വമുണ്ട് എന്നുള്ളത് അന്നാമ പറയുക. യോഹന്നാൻ 4:22 നമ്മൾ വായിച്ചത് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. വിശ്വാസികളിൽ വസിക്കുകയും ദൈവപുത്രന്റെ ശരീരമാകുന്ന സഭയെ നയിക്കുകയും ചെയ്യുന്ന ദൈവാത്മാവിനെയാണ് പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നത്. അവൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. ഇനിയും നമ്മുടെ സത്യവിശ്വാസത്തിന്റെ നിത്യ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നതായ കാര്യമാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ട്. നിങ്ങളെ വിശ്വാസ പ്രമാണം അറിയാമല്ലോ, ഞാനത് വീണ്ടും വിശദീകരിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒന്നാം ഖണ്ഡിക, സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും, അത് പിതാവാം ദൈവത്തെ പറ്റി പറയുന്ന. രണ്ടാം ഖണ്ഡിക, ദൈവത്തിന്റെ ഏകപുത്രനും പുത്രനാ ദൈവത്തെ പറ്റിയും അവന്റെ മനുഷ്യാവതാര വ്യാപാരങ്ങളെ പറ്റിയും പറയുന്നതായ കാര്യം. മൂന്നാം ഖണ്ഡിക ആരെ പറ്റിയാ? സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. ആരായി സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്? പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൊണ്ട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹ. ആ ഏകറൂഹയാണ് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. അവിടെ കർത്താവ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് പുത്രനെയല്ല, പരിശുദ്ധാത്മാവിനെയാണ്. മൂന്നാം ഖണ്ഡിക പരിശുദ്ധാത്മാവിനെ പറ്റിയ. അവിടെ കൃത്യമായി പറയുന്നു, പിതാവിൽ നിന്ന് പുറപ്പെട്ട, പ്രൊസീഡ് ഫ്രം ദ ഫാദർ. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടൽ. ഇതൊക്കെ ആദിമ വേദശാസ്ത്ര രംഗത്ത് വളരെയേറെ തർക്കമേറിയ ഉള്ള കാര്യമായിരുന്നു. കത്തോലിക്ക സഭ പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ പറ്റി അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ടേക്സ് ഫ്രം ദി സൺ ഒന്ന് ഉള്ളത്, അല്ലെങ്കിൽ പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്നു എന്നുള്ളത് അവർക്ക് തർക്കമുള്ള കാര്യമാണ്. അങ്ങനെയാണ് സഭയിൽ ചെറിയ ചെറിയ ഭിന്നതകളും കാര്യങ്ങളും ഒക്കെ ആദിമ സഭയിൽ ഉണ്ടായത്. അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷെ വാക്യങ്ങളൊന്ന് വായിച്ചിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15:26.
ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ
അടുക്കൽ പുറപ്പെടുന്ന പുറപ്പെടുന്ന എന്നുള്ള വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് വലിയ തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള വാക്യമാണ്. പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന, പ്രൊസീഡ് ഫ്രം ദ ഫാദർ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പുറപ്പെടൽ എന്ന് പറയുന്നത് തന്നെ എവിടുന്നാണെന്നുള്ളതിനെ പറ്റി വളരെ തർക്കവിതർക്കങ്ങളൊക്കെ സഭയിൽ അന്നും ഇന്നും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. 16:14 വായിച്ച് നമ്മുടെ നിത്യാവിശ്വാസ പ്രമാണം എങ്ങനെയാ ഉണ്ടായെന്നും കൂടിയാണ് നമ്മൾ ഈ പഠിച്ചു പോകുന്നത് കേട്ടോ. വലിയ ആഴമേറിയ കാര്യങ്ങളാ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചങ്ങ് പോകുന്നു. 16:14,
അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും.
എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്, ടേക്ക് ഫ്രം മീ, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പറ്റിയാ. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ അറിയിച്ചു തരുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന കാര്യമാണ്. അതിന്റെ മുകളിലും താഴെയെല്ലാം പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന കാര്യം. വളരെ തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു വാക്യമാണ് ഇതും. അപ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണമൊക്കെ ക്രോഡീകരിച്ചു വന്നേക്കുന്നത്. അത് അഭേദ്യമായ ഒന്ന് തന്നെയാണ്. യോഹന്നാൻ 14:26 വായിച്ച്,
എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും.
ആ എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, ആ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം, എയിം ഓഫ് ഹോളി സ്പിരിറ്റ് എന്തായിരിക്കും? ആ ലക്ഷ്യം, വരുന്നതിന്റെ ലക്ഷ്യം കാര്യസ്ഥനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. കാരണം പുത്രനാം ദൈവം മനുഷ്യനായി വന്ന് നമ്മുടെ ശുശ്രൂഷക്കാരനായിട്ട് നിന്നു അല്ലേ, നമ്മുടെ റെഡീമറായിട്ട് മാറി. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. ആ പരിശുദ്ധാത്മാവ് വീണ്ടും കാര്യസ്ഥനായിട്ട്, നമ്മുടെ ഒരു കാര്യസ്ഥനായിട്ട് നിൽക്കുക എന്ന് പറയുക കേട്ടോ. അത് എത്ര ശ്രേഷ്ഠമാണ്, ദൈവത്തിന്റെ നടത്തിപ്പ് എന്നുള്ളത്, ദൈവം അത്രമാത്രം താഴ്മയിലേക്ക് കാൽവരി കുരിശിൽ വന്നെങ്കിൽ അതുപോലെ തന്നെ താഴ്മയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് ചേർന്ന് ഒരു കാര്യസ്ഥനായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ 15:26 ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവനെ കുറിച്ച് സാക്ഷ്യം പറയും. ഇനി 16:15 കൂടി വായിക്കുമ്പോൾ അതൊന്ന് വായിച്ച് യോഹന്നാൻ 16:15.
പിതാവിൽ നിന്നുള്ളവർക്കേ എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്.
അപ്പൊ ടേക്ക് ഫ്രം മീ എന്ന് പറഞ്ഞാൽ പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടാണ് എന്നിൽ നിന്നാണ് അവൻ എടുക്കപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞതെന്ന ഒരു വിശദീകരണം കൂടി യേശു ക്രിസ്തു നൽകുമ്പോൾ ഇവര് മൂവരും ഒന്ന് തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യം. പിതാവിനുള്ള സകലവും പുത്രന്റേതും ആയതുകൊണ്ടാണ് പിതാവ് നൽകുന്നത് പുത്രന്റേതിൽ നിന്ന് എടുത്താകും. പിതാവിന്റെ നിശ്ചയത്തിൽ തന്നിൽ നിന്നും താൻ അയക്കുന്ന പരിശുദ്ധ റൂഹ സ്വാഭാവികമായി പുത്രന്റേതിൽ നിന്നും എടുക്കും. ക്രിസ്തുവിന്റെ ഏകത്വമാണ് ഇവിടെ വ്യക്തമായി കാണുന്നത്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു എന്ന് ഇത് നേരത്തെ യേശു ക്രിസ്തുവിന്റെ നസറേത്ത് മാനിഫെസ്റ്റോ ഇല്ല, യേശു ക്രിസ്തു വെളിവാക്കിയ ഒരു വാക്യമാണ് യെശയ്യാവ് 61:1 താഴോട്ട് വായിച്ച് യെശയ്യാവ് 61:1. ദൈവാലയത്തിൽ ചെന്ന് വേദപുസ്തകം വായിക്കാനായിട്ട് തന്റെ കാര്യങ്ങൾ നയം വ്യക്തമാക്കിയ സമയത്ത് മാനിഫെസ്റ്റോ യേശു ക്രിസ്തു പറഞ്ഞത് ഇതാണ്, യെശയ്യാ പ്രവചനത്തിലുള്ള വാക്യമായിരുന്നു. യെശയ്യാവ് 61:1 വായിച്ചത് വായിച്ചോ പ്ലീസ്.
എളിയവരുടെ സത്വാഭിമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തടഞ്ഞവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു.
എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരി, അതാണ് അനോയിന്റഡ് വൺ. ഇതൊക്കെ നമ്മൾ കണ്ട മൂറോന്നുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യമാണ്. പകർന്ന തൈലം പോൽ നിൻ നാമം, യേശു ക്രിസ്തുവിന്റെ നാമം പകർന്ന തൈലം പോലെ അനോയിന്റഡ് വൺ. അതുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു, പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടൊക്കെ വണ്ണം അഭിഷേകം ചെയ്യപ്പെടുന്നത് കൊണ്ട്. മൂറോൻ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുക തന്നെ ചെയ്യും. അതാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആ അഭിഷേകം തൈലമാണ്, ആ അഭിഷേക തൈലം യേശു ക്രിസ്തു തന്നെയാണെന്ന് ഉത്തമഗീത 1:2 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും പറയുക, എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടാൽ ആത്മാവിനെ കിട്ടുമോ? കിട്ടും. അഭിഷേകം ചെയ്താൽ ആത്മാവിനെ കിട്ടും. ആ ആത്മാവിനെ കിട്ടാൻ അഭിഷേകം തന്നെ ചെയ്യപ്പെടണം. അല്ലല്ല, കല്ലല്ല കുല്ലല്ല എന്ന് പറഞ്ഞാൽ പോരാ, തൈലം കൊണ്ട് അഭിഷേകം തന്നെ ചെയ്യപ്പെടണം പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ കർത്താവിന്റെ ആത്മാവിന്റെ മേലിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ഉപദേശിച്ച് വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവം എന്നാണ്, അത് ആദിയില്ലാത്ത ആദിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിത്യതയിൽ തൃത്വത്തിലൊരുവനായി പരിശുദ്ധ റൂഹ സ്ഥിതി ചെയ്തിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. 1:2 എപ്പോഴായി പരിശുദ്ധാത്മാവ് ഉണ്ടായത്? ഉത്ഭവം. ഇതൊക്കെ ധാരാളം വേദപുസ്തക തർക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചു പോകുന്നേ ഉള്ളൂ. ഉത്ഭവം എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം മുതലേ ഉണ്ട്. പിതാവ് എപ്പോഴുണ്ടോ, പുത്രൻ എപ്പോഴുണ്ടോ, പരിശുദ്ധാത്മാവ് അപ്പോഴുണ്ട്. അതാണ് 1:2 നമ്മൾ വായിച്ചു. ഒരു പ്രാവശ്യം കൂടെ അത് വായിച്ചു, എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. എങ്കിലും 1:2 ഒന്നുകൂടെ വായിച്ചു.
ഭൂമി പാഴായി ശൂന്യമായി വരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു.
അവിടെ ഉണ്ടായിരുന്നു ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ദ ഹോളി സ്പിരിറ്റ് വാസ് ഹോവറിങ് ഓവർ വാട്ടേഴ്സ് എന്നാ, പൊരുന്നി ആവസിക്കുക എന്നാ. നമുക്കറിയാം കോഴിയെ പൊരുന്ന് വെച്ചു കഴിഞ്ഞാൽ 21 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകും. ഒരു 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 ക്രിയേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പൊരുന്ന ഇരയിപ്പിച്ചാണ് പൊരുന്നി ആവസിച്ച്, നമ്മള് കുർബാനയ്ക്കൊക്കെ പറയുന്നതായ പ്രതിഭാക്യമായിട്ട് പറയുന്നതായ പൊരുന്നി ആവസിച്ച് എന്ന് പറയുന്നതായ കാര്യം. അതുകൊണ്ട് ലോകാരംഭത്തിന് മുമ്പേ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. ആദിയില്ലാത്ത ആദി മുതലേ ഉള്ള കാര്യമാണിത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, തൃത്വത്തിലൊരുവനാണ്, ത്രിയേക ദൈവമാണ് എന്ന് അന്നമ്മ പറയുക. തുടർന്ന് വായിക്കുന്ന കുറെ വേദഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാവ് അഗ്നിനാവുകൾ എന്നീ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതായും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഉപദേശിക്കുകയും ശാസിക്കുകയും ശക്തിപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. യേശു ക്രിസ്തു പോകാൻ നേരം പറഞ്ഞായിരുന്നു, ഞാൻ പോകുന്നതാണ് ഉചിതം, പരിശുദ്ധാത്മാവ് വരും, കാര്യസ്ഥനാണ്, സകല സത്യത്തിൽ നിങ്ങളെ ഉയർത്തുന്നിടത്തും പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് നിങ്ങൾക്ക് ബോധം നൽകും. അതൊക്കെ യേശു ക്രിസ്തു പറഞ്ഞു. അതെങ്ങനെ സഭയിൽ പ്രാവർത്തികമായി എന്നാണ് ഈ വാക്യങ്ങളെ നമ്മൾ കാണുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാമോ, യോഹന്നാൻ 1:32, പരിശുദ്ധാത്മാവിന്റെ ചില ചില പ്രവർത്തനങ്ങള്, ശാസന ഉപദേശം, പ്രവർത്തനം, പ്രത്യക്ഷപ്പെടല് രൂപങ്ങള് ഒക്കെ നമ്മൾ പെട്ടെന്ന് കാണുന്നു.
യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിറഞ്ഞു വന്നു.
മതി മതി മതി, ആത്മാവ് ഒരു പ്രാവ് പോലെ, നമുക്കൊരു കാര്യം കിട്ടി, ആത്മാവ് ഒരു പ്രാവ് പോലെ. അപ്പോസ്തല പ്രവൃത്തി 2:4,
എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവിനെ ഉച്ചരിപ്പാൻ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നു.
ആത്മാവ് വന്നപ്പോൾ അവർക്ക് അന്യഭാഷകൾ കിട്ടി. 8:29,
ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് പേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു.
ഉപദേശം കൊടുത്തു, ഉപദേശം കൊടുത്തു ഫിലിപ്പോസിന്, ആത്മാവ് ഉപദേശം കൊടുത്തു അടുത്തിന് ചേർന്ന് നടക്കാൻ കൊണ്ട് പറഞ്ഞു കൊടുത്തു. 10:19,
പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക.
ആത്മാവ് പറഞ്ഞു കൊടുത്തു, പറഞ്ഞു കൊടുക്കുക, പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക. 13:2-4,
അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിച്ചു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു.
പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൈവെപ്പ് കൊടുത്തു. അങ്ങനെ അവരെ കൈവച്ച് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പട്ടംകൊടയാ, ഞാനത് നേരത്തെ വിശദമായിട്ട് എടുത്തിട്ടുള്ള കാര്യമാ. അതുകൊണ്ട് കൈവെപ്പ്, ലേയിങ് ഓൺ ഓഫ് ദി ഹാൻഡ്, അതാണ് കൈവെപ്പ് എന്ന് പറയുന്ന കാര്യം. അത് പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശമാണ്. 16:6-7 വാക്യങ്ങള്,
അവർ ആസ്യയിൽ വചനം പ്രവർത്തി പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശങ്ങളിലും കൂടി സഞ്ചരിച്ച്
അവരെ ചില ശാസനകൾ കൊടുക്കുന്നു, വിലക്കുകൾ കൊടുക്കുന്നു, ചെയ്യാൻ പറയുന്നു, ചെയ്യരുതെന്ന് പറയുന്നു. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്തു. 20:28,
നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻ കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളു.
പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. അപ്പോ ഈ പട്ടംകുട ശുശ്രൂഷയൊക്കെ ഇവിടെ നടക്കുന്നതെങ്കിലും അധ്യക്ഷരാക്കി അതിലൂടെ എല്ലാം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. ഞങ്ങൾ ആ കൈവെപ്പ് തന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങളെ. അതുകൊണ്ടല്ലേ ഒരു മദ്ഭായ ശുശ്രൂഷയ്ക്ക് ഒരു കൊച്ചു മോനെ വിളിച്ച് അകത്തോട്ട് കയറ്റുന്ന സമയത്ത് പുരോഹിതൻ അല്ലെങ്കിൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അല്ലെങ്കിൽ മെത്രാപ്പോലീസ പറയുന്നതായ കാര്യം പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു എന്നാ പറയുക. ഞങ്ങളാ നിന്നെ കൈപിടിച്ച് കയറ്റുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുക. അതാണ് മത്തായി, ക്ഷമിക്കണം, അപ്പോസ്തല പ്രവൃത്തി 20:28 വായിച്ചു. അടുത്തത് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ത്രിത്വ ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ, വളരെ പ്രകടമായി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് ഉപയോഗിച്ചിട്ടുള്ള വാക്യമാണ് മത്തായി 28:19.
ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. ഞാൻ
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കേണ്ടക്കൊണ്ട് ഉപദേശിച്ച് നിങ്ങളുടെ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്ന അയക്കുന്നതായ ഭാഗം. അത് പരിശുദ്ധാത്മാവിന്റെ കാര്യമായിട്ട്, പിതാവ് പുത്ര പരിശുദ്ധ റൂഹായുടെ കാര്യമായിട്ട് നമ്മൾ വായിക്കും. വീണ്ടും യോഹന്നാൻ  3:5-6 വാക്യങ്ങള്,
അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല.
റോമർ 1:4-5, അതായത് മാമോദീസ ഏൽക്കുമ്പോ പരിശുദ്ധാത്മാവ് ആത്മാവാലുള്ള വീണ്ടും ജനനം, അതിനെപ്പറ്റി എങ്ങനെ ആത്മാവ് പ്രവർത്തിക്കുന്നെന്ന് പറയുക. റോമർ 1:4-5,
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജയിക്കുകയും
കർത്താവിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുക. 15:18,
ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ
പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി. 1 തീമോത്തിയോസ് 3:16.
അവർ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു.
ആത്മാവിൽ നീതീകരിക്കപ്പെട്ട, നീതീകരിക്കുന്ന ആത്മാവ്. 2 പത്രോസ് 1:21.
പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ.
പരിശുദ്ധാത്മാവ് നിയോഗം കൊടുക്കുന്നു പ്രവചിക്കുവാൻ തക്കവണ്ണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. 12:28.
ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം.
ഭൂതങ്ങളെ പുറത്താക്കുന്നു, ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ആത്മാവ് യേശുക്രിസ്തു പറയുന്നതെന്ന് ഓർത്തോളണം. അന്ന് തന്നെ ആത്മാവിന്റെ പ്രവർത്തനമുണ്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന്. അതാ ഞാൻ ദൈവാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ലൂക്കോസ് 11:20.
എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു.
ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. മുമ്പേ പറഞ്ഞു ദൈവാത്മാവ് കൊണ്ട്, ഇവിടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട്. അതായത് ആത്മാവ് കൊണ്ട് ചെയ്യുന്നത് ദൈവശക്തി തന്നെയാണ്, ജീവൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനും ദൈവത്വത്തിൽ ഒരുവനാണ് എന്ന് യേശു ക്രിസ്തു പറയുന്നു. അപ്പൊ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എബ്രായർ 10:15.
അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു.
പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. നോക്കൂ, അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാവ് അഗ്നിനാവുകൾ എന്നീ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതായ കാര്യം, അത് കൂടാതെ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഉപദേശിക്കുന്നു, ശാസിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, ഇതെല്ലാം പറയുക. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ റൂഹായ ദൈവത്തിന്റെ വ്യാപാരങ്ങളാണിവ. ആത്മാവെന്നത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. 1 കൊരിന്ത്യർ 12:4-7 വായിച്ച്. 1 കൊരിന്ത്യൻസ് 12:4-7.
എന്നാൽ സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ.
ആത്മാവ് കർത്താവ്.
വീര്യപ്രവർത്തികളിൽ വിശ്വാസമുണ്ട്,
എങ്കിലും
എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ.
ദൈവം ഒരുവൻ. അപ്പൊ ആത്മാവ് ഒരുവൻ, കർത്താവ് ഒരുവൻ, ദൈവം ഒരുവൻ. അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ വളരെ പ്രകടമായി പറയുന്ന രണ്ട് വാക്യങ്ങൾ നമ്മൾ കണ്ടു. 1 കൊരിന്ത്യർ 12:4-7 ഇപ്പൊ വായിച്ചു. മുമ്പേ 28:19. മറ്റനേക 100 കണക്കിന് വാക്യങ്ങൾ നമ്മൾ കണ്ടതെല്ലാം പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നിങ്ങനെ നമ്മൾ കാണുന്നതായ കാര്യമാണ്. തൃത്വത്തിലെ മൂന്നാളുകൾക്കും വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും വ്യത്യാസമുണ്ടെങ്കിലും അവർ മൂന്നും ഒന്ന് തന്നെ. അതാണ് 1 കൊരിന്ത്യർ 12:4-7 വാക്യങ്ങളിൽ നമ്മൾ വായിച്ച ആത്മാവെന്നത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ അത്രേ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ എന്നിങ്ങനെ നമ്മൾ കാണുന്നതായ കാര്യം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. അവരുടെ വ്യാപാരങ്ങൾ പല രീതിയിലാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. കൃപാവരങ്ങളിൽ വൈവിധ്യവും ശുശ്രൂഷകളിൽ വ്യത്യാസവും ഉണ്ടെങ്കിലും ഇവയെല്ലാം നൽകുകയും ഇവയിലെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം ഒന്ന് തന്നെ. തൃത്വത്തിലെ മൂന്നാളുകളുടെയും കൃപാവരങ്ങളിലും ശുശ്രൂഷകളിലും വ്യത്യാസമുണ്ടെങ്കിലും ദൈവം ഒന്നേ ഉള്ളൂ എന്ന് സാരം എന്ന് പറയുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 28:19 നമ്മൾ കണ്ടതാണല്ലോ. ഇത്രയും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉപദേശിച്ച് പറയുക, അന്നമ്മേ വളരെ സന്തോഷം തോന്നുന്നു. ഇതെല്ലാം എനിക്ക് പുതിയ അറിവുകളാണ്. ഇത് ഞാൻ ശരിക്കും പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഞാൻ വീണ്ടും വരാം, ഇറങ്ങട്ടെ. അങ്ങനെ അവിടെ നിന്ന് പാപ്പൻ പറയുന്നു, കൊള്ളാം, ഉപദേശിച്ച് ഇറങ്ങിയാണെന്നോ, കാപ്പി കുടിക്കാതെ. പാപ്പൻ കാപ്പി റെഡിയാക്കിയിട്ട് എത്ര നേരമായി കാത്തു നിൽക്കുക. അന്നമ്മ പറയുക, ഒന്നാട്ടെ ഉപദേശിച്ച് കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞ് അത് അവസാനിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ക്ലാസ്സും ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകളും അവസാനിക്കുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഒത്തിരി ഒത്തിരി ആഴമേറിയ കാര്യങ്ങളായിരുന്നു. നമ്മളെ ചെറിയ ലളിതമായ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അതുകൂടാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വളരെ ബലഹീനനായ എനിക്ക് ഈ വലിയ ദൗത്യം നിങ്ങളോട് ചേർന്ന് നിർവഹിക്കുവാൻ തക്കവണ്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ സഭയിൽ ചെറുപ്പം മുതലേ ഉള്ളത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സഭയിൽ എന്തുകൊണ്ട് നമ്മുടെ സഭാവിശ്വാസങ്ങൾ വന്നു എന്നുള്ളത് ഈ വലിയ തിയോളജിയും അതും ഇതും ഒക്കെ പറയാതെ വേദപുസ്തകത്തിൽ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ദൈവമേ സഹായിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം അങ്ങനെ ഒത്തിരി പാഷാണ്ഡോപദേശങ്ങളുടെ നടുവിലാണ് ഞാനും ചുറ്റുപാടും, ഞങ്ങളുടെ ചുറ്റുപാടും അങ്ങനെ ആ സമയത്താണല്ലോ ഈ 1970s ഏറ്റവും വളരെ ശക്തമായി വേദവിരുദ്ധത്തിന്റെ കാറ്റുകളടിച്ച സമയമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ഈ ചെയ്യുന്ന, എന്താണ് നമ്മൾ ചെയ്യുന്നതിന് എന്താണ് അർത്ഥം, ഇതൊക്കെ ഒന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹവും അത് പറഞ്ഞു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് എന്റെ തിരിഞ്ഞ് 10 വർഷമായി വൈദിക ശുശ്രൂഷ തുടങ്ങിയിട്ട് ഈ August 20 ആകുമ്പോൾ 10 വർഷം പൂർത്തീകരിക്കപ്പെടും. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ ദൈവം അവസരം ഒരുക്കിത്തുള്ളൂ. ഞാൻ ഒരിക്കലും ഈ അമേരിക്കൻ ഭദ്രാസനത്തിൽ വന്ന് ശുശ്രൂഷ എന്ന് വിചാരിച്ചതല്ല, ദൈവം അവസരം ഒരുക്കി തന്നു. പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് ആരുടെ നമ്മുടെ ആരുടെ എന്റെ കഴിവ് ഞാൻ പരിപൂർണമായിട്ട് അത് ഏറ്റു പറയുന്നു. എന്റെ എനിക്ക് കഴിവില്ലാത്ത ആളാണ്. എനിക്ക് വലിയ നിങ്ങളെപ്പോലെ ഇത്രയും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവോ ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് നടത്തുന്നു, ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമായിട്ട് തുടർന്നു ഇരിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ എനിക്ക് ഈ അന്നാമയും പാസ്റ്ററും പഠിപ്പിച്ചപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. വലിയ സന്തോഷം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദൗത്യം ദൈവം പൂർത്തീകരിക്കുന്നുണ്ടല്ലോ എന്നും കൂടെ ഓർത്തുകൊണ്ട് തുടർന്നും അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ കാര്യങ്ങൾ എനിക്കറിയാം. ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഓഡിയോയും കൂടെ ആയതുകൊണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോവുകയോ ദേഷ്യം വരുമ്പം ചില വാക്കുകൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. ഈ ക്ലാസ്സുകളിൽ ധാരാളം കുറവുകളുണ്ടെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് നിങ്ങൾ ആ കുറവുകളൊക്കെ കനിയോടെ ക്ഷമിക്കണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പരീക്ഷ നല്ല രീതിയിൽ എഴുതണം. നമുക്ക് പരീക്ഷ, ഞാൻ വീണ്ടും പറയുന്നു, സെക്കൻഡറിയാണ് പരീക്ഷ. പക്ഷെ അതിന്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷ ജയിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണല്ലോ. യേശു ക്രിസ്തു പരിശുദ്ധ തുടങ്ങുന്നതിന് മുമ്പ് 3 പരീക്ഷകൾ ജയിച്ചിട്ടാ തുടങ്ങിയത്. അതുകൊണ്ട് പരീക്ഷ ജയിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് അതനുസരിച്ച് അത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. എനിക്കിങ്ങനെ അവസരം ലഭിച്ചവരി ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമേ, പിന്നെ അഭിയന്ന തിരുമേനിയോട്, പിന്നെ ഭദ്രാസനത്തിന്റെ മമ്മീസിന്റെ പ്രവർത്തകർ ചന്ദമേന്റെ ഒത്തിരി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. വളരെ ആത്മാർത്ഥം എനിക്ക് ഒത്തിരി അറിയാം. ഒത്തിരി കഷ്ടപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അത് ദൈവം മാനിക്കും. അതോടൊപ്പം തന്നെ എന്നെ കൈത്താങ്കൽ നൽകുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ട്. എൻ്റെ എല്ലാ റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. യൂണിറ്റ് തലങ്ങളിൽ വളരെ ആരും അറിയപ്പെടാതെ വളരെ ശക്തമായ രീതിയിൽ മമ്മീസിന്റെ പ്രവർത്തനങ്ങൾ കോടിയിരിക്കുന്നവരുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ വേദപുസ്തകം വായിച്ച് സഹകരിച്ചിട്ടുള്ള ജിജിയും നമ്മുടെ അതെ സഹോദരിയുടെ പേരെന്നായിരുന്നു, ബീനയും ഒക്കെ വേദപുസ്തകം വായിച്ച് സഹകരിച്ചു. ചന്ദമേന്റെ ഇടയ്ക്ക് വായിച്ചു. അതൊരു വലിയ എനിക്കൊരു വലിയൊരു സപ്പോർട്ടാണ് ആ കാര്യം കേട്ടോ. ഞാൻ വായിക്കുന്നതിൽ കൂടുതൽ പെട്ടെന്ന് അവരെ കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് അവരെ കാര്യങ്ങൾ നിർവഹിച്ചു. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. മനോജ് വളരെ ഭംഗിയായിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മളോടൊപ്പം ഉണ്ട്. സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ തുടർന്ന് നമുക്ക് കാണാം. എന്തായാലും ഒരു ചെറിയ സന്തോഷം കൂടിയൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇങ്ങനെ US visa വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സാധാരണ US visa റിലീജിയസ് വിസ പെട്ടെന്ന് കിട്ടേണ്ടതാണ്. ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലേക്ക് തിരുമേനി എന്നെ ട്രാൻസ്ഫർ ചെയ്തെങ്കിലും വിസയുടെ അതിങ്ങനെ തടസ്സം ഇങ്ങനെ തട്ടി നിൽക്കുമായിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവത്ഭുതകരമായിട്ട് ഇടപെട്ട് ആ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കും. ഇപ്പോഴാണ് സമയമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വൻകൂറിലെ ഒരു 1 ഏക്കർ സ്ഥലം മേടിക്കാനൂടെ ദൈവം അതിനോട് എന്റെ വിസയുടെ അപ്രൂവൽ വരുന്നതിന്റെ തലേ ദിവസം, അത് ഗീവർഗീസ് സാധാരണ പെരുന്നാളിന്റെ അന്ന, May 10 ഇവിടെ പെരുന്നാൾ നടക്കുന്നതിന്റെ അന്ന് വൈകിട്ടാണ് ഇവിടെ ശുശ്രൂഷ. ഞങ്ങൾ രാവിലെ പോയി ഒരു സ്ഥലം കണ്ടു. പിന്നെ ആ ദിവസം പിറ്റേ ദിവസം അതിന്റെ പെരുന്നാൾ നടന്നതിന്റെ പിറ്റേ ദിവസം എന്റെ കേസ് അപ്രൂവൽ ആയി. ചൊവ്വാഴ്ച ഞാൻ ആ കാര്യം അറിഞ്ഞു. പിന്നെ ആ ദിവസം, ആ വ്യാഴാഴ്ച ഞങ്ങൾ ഓഫർ കൊടുത്തു സ്ഥലത്തിന്. അതെല്ലാം ഈ ദിവസങ്ങളിൽ അടുത്തടുത്തടുത്ത് അങ്ങ് നടന്നു. അപ്പോൾ 5 വർഷം ഇവിടെ പ്രവർത്തിച്ച് ഈ കാര്യങ്ങളോടെ ഒന്ന് നിർവഹിക്കാൻ വേണ്ടി ആയിരിക്കാം ദൈവം 1 വർഷം താമസിപ്പിച്ചത്. അപ്പൊ ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട് ഓരോന്നിന്റെയും പുറകിൽ കേട്ടോ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വരാൻ താമസിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു കാര്യമുണ്ട് ദൈവം നിർവഹിക്കാനായിട്ട്. അതുകൊണ്ട് അതും കൂടെ ദൈവം ഭംഗിയായിട്ടെല്ലാം നടത്തി തന്നു. എനിക്ക് വിസ അറുപത് വിസ എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞ ദിവസം പാസ്പോർട്ട് വെച്ചാൽ 19th ഡിറ്റോയിറ്റിലേക്ക് വന്ന് ചാർജ് എടുക്കണം എന്നും വിചാരിക്കുകയാണ്. അതേപോലെ നടത്തുന്ന നിങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരും നന്ദിയോടെ ഞാൻ പ്രാർത്ഥന ചെയ്ത് ഓർക്കുന്നു. എം എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും തുടർന്ന് നിങ്ങളും ബലഹീനരായെന്നെയും കൂടി ഓർത്ത് എപ്പോഴും ഒന്നും പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഓർക്കുന്ന സമയം ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥനാ സഹായം കൂടി പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. ഒരിക്കൽ കൂടി അഭിയമ്മ തിരുമേനിയോടും രാജേഷ് അച്ഛനോടും എല്ലാവരോടും കാരണം മേനിയോടും ജിജിയോടും എല്ലാവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
അച്ഛൻ ഇത്ര ഭംഗിയായി ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് വേറെ ആരെയും കിട്ടുകയല്ല. അച്ഛൻ എന്ത് ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഇത് ദൈവനിശ്ചയം തന്നെയാണ്. രണ്ട് മൂന്ന് വർഷം അച്ഛൻ പഠിപ്പിച്ചു ഞങ്ങളെ. ഒരു വേറെ ആരുടെയും മുമ്പിൽ ഞങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും സംശയം തീർക്കാനും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛന് വളരെയധികം നന്ദി പ്രവർത്തിക്കുന്നു. ദൈവത്തിന് അച്ഛനു വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഭാവിയിലും ഞങ്ങളുടെ അടുത്ത വർഷങ്ങളിലെ പരിപാടികളിലും അച്ഛൻ ഉൾപ്പെടണമേ എന്ന് ആശിക്കുന്നു. ഇവിടെ ഇപ്പം ഡിട്രോയിറ്റിൽ ചെന്നാലും അച്ഛൻ അമേരിക്കയിൽ വന്നു. ഞങ്ങൾക്ക് ഒരു റിട്രീറ്റ് നടത്താനോ എല്ലാം ആണെങ്കിൽ തന്നെ അച്ഛനെ വിളിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും അമേരിക്കയിലായതുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ദൈവം വഴിയൊരുക്കുകയായിരുന്നു അച്ഛന് വേണ്ടി. അതുപോലെ ഡിട്രോയിറ്റ് ഏറിയയിലും ഒരു ഉണർവിന്റെ ആവശ്യമുണ്ട്. അച്ഛന്റെ സാന്നിധ്യം അവിടെ വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ പാത ഈ ബാക്കിയുള്ള 8 അധ്യായങ്ങളും ഇനിയും അടുത്ത വർഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഈ 8 അധ്യായത്തിൽ കൂടെ നമുക്ക് അന്നമ്മയെ പോലെ വേദത്തെ കുറിച്ച് കൂടുതൽ ബൈബിളിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് ബുദ്ധിമതിയും എന്ത് കഴിവായിട്ടാണ് അന്നമ്മ ഓരോന്നും കൂട്ടി ഇത് ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതുപോലെ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ തന്നെയാണ്. അച്ഛന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛന് ഇനി ഒരു ക്ലാസ് കൂടി ഈ വർഷം ഇല്ലെന്ന് തോന്നുന്നു. ഇതായിരിക്കും ലാസ്റ്റ് അല്ലേ
അച്ഛാ?
ലാസ്റ്റ് ക്ലാസ്
കഴിഞ്ഞല്ലോ, നമ്മുടെ സിലബസ് കഴിഞ്ഞല്ലോ. വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനിയിപ്പം 1-2 ആഴ്ച ഞാൻ അങ്ങോട്ടുള്ള ഇതിന്റെ ഷിഫ്റ്റിംഗിന്റെയും ഒക്കെ തിരക്കിലായിരിക്കും എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവൈലബിൾ ആണ്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിവുള്ള രീതിയിൽ.
ഓക്കെ അച്ഛാ, പരീക്ഷയുടെ ആ സമയത്ത് ചിലപ്പം ചില സംശയങ്ങൾ വരികയാണെങ്കിൽ അച്ഛന് ഞാൻ ഒന്നുകൂടെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ പഠിക്കണമെന്ന് ചിലപ്പോൾ സംശയം തോന്നും. അതുകൊണ്ടാണ് അത് സഹായത്തിന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും എല്ലാ മത്തോലി സമാജത്തിന്റെ എല്ലാ സ്ത്രീകളുടെയും പേരിൽ ഞാൻ അച്ഛന് പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അച്ഛനെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാത്ത ഭാവിയിലും അച്ഛന്റെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ നമുക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു
അച്ഛാ.
നാളെ വെസ്റ്റ് റീജിയനിലെ റീജിയണൽ മീറ്റിംഗ് ആണ്. എല്ലാവരും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അതുപോലെ നെക്സ്റ്റ് സാറ്റർഡേ ഡയലസ് റീജിയനിലും കോൺഫറൻസ് ആണ്. അതും എല്ലാരും മനസ്സിലിരിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം ഭംഗിയായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഒന്ന്
എന്നൊക്കെ 700 പേരോളം എന്റെ രജിസ്ട്രേഷൻ നിർവഹിച്ചിട്ടുണ്ട്. കുറച്ച് പേരോടൊക്കെ എല്ലാവരും വരുമെന്ന് കരുതുകയാണ്. ആരെങ്കിലും നല്ല രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അത് ഫാമിലി കോൺഫറൻസിൽ ഇനിയും പോയി സംബന്ധിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ അത് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ജൂൺ 15-ാം തീയതിക്ക് മുമ്പായിട്ട് അത് നിർവഹിക്കണം എന്നും കൂടി ഓർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധ പിതാവ്, വിശുദ്ധമുള്ള നിന്റെ തിരുനാമത്തെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള സ്ത്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണം. ദൈവമായ കർത്താവിന്റെ നേരത്തിലും കാലത്തും എല്ലാ സമയത്തിലും നിന്റെ ദൈവത്വത്തിന്റെ ചിറകിന് കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പറയ്ക്കുമോർത്ത് റുദ്രവലി ശുദ്ധാത്മാവാന്തുകയും അവിടുത്തെ സംസ്കൃത ഉപവാസവും കൂട്ടായ്മയും ഞങ്ങളെല്ലാവരോടും സദാവർത്തിച്ചിരിക്കുമാറാകണമേ. ആമേൻ.